தெய்வம் தன் வருடத்தில் அநேக சத்தியங்களை ஒழுங்கி வைத்திருக்கிறார். ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ മാത്രം കണ്ടെത്തുവാൻ തന്നെ വേണം. ദൈവം വളരെ ഒരു പ്രവർത്തിയും
ചെയ്തിട്ടുണ്ട്.
ദൈവത്തിന്റെ മനസ്സിൽ ഒരിടത്തു പോലും നമുക്ക് കാണാൻ കഴിയുകയില്ല. മടിയനായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കും, അവന് പ്രതിഫലം നൽകുന്നത്.
A lazy person is called a wicked person.
മറിച്ച് തിരുവചനത്തിൽ അർത്ഥനായിരിക്കുന്ന മനുഷ്യൻ ദുഷ്ടനായ ഒരുവനാണെന്നാണ്
പറഞ്ഞിരിക്കുന്നത്.
ഒരു കാലത്ത് ലഭിച്ച ഒരു തന്റെ ഉപമ കഥാ വർണ്ണങ്ങൾ
ഓർക്കുന്നുണ്ട്.
അവൻ ആ ഒരു കാലത്ത് കുഴിച്ചിട്ടു, അതവൻ പ്രയോജനപ്പെടുത്തിയില്ല. അവൻ ഏതുമാനാണ് ലഭിക്കുന്നത്? ദുഷ്ടനും മടിയനുമായ
താർത്ഥനയെന്നാണ്.
എന്നാൽ തന്നെ ഏറ്റവും താരങ്ങളോട് കൂടുതൽ താരം സമ്പാദിച്ചവനെ വീണ്ടും കുറെ കൂടി ലഭിക്കുന്നതായി
കാണുന്നു.
വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വചനങ്ങളിൽ എനിക്കെന്ത് ആദരയും ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ ജാഗ്രതയോടെ മനസ്സിൽ വെക്കാത്ത ഒരുവരെ ദൈവത്തിന്റെ സമ്പത്ത് എന്താണെന്ന് അറിയുവാൻ കഴിയില്ല.
പതിനേഴാമത്തെ
മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നിത്യജീവനെ യേശു ക്രിസ്തു നിർവചിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാകുന്നു നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന എന്തോ ഒന്നല്ല നിത്യജീവൻ.
When I get a shirt from the shop, I don't get half a shirt or just one sleeve. Eternal life is not like that.
ഞാൻ കടയിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിക്കുന്നത് പോലെ നമുക്കറിയാം, ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പകുതി ഷർട്ടോ ഒരു ഷർട്ടിന്റെ കൈ മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്, മുഴുവനായിട്ട് പുതിയ ഷർട്ട് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ നമുക്ക് കൈകളിൽ ലഭിക്കുന്ന നമുക്ക് കൈവശമാക്കാൻ കഴിയുമ്പോൾ നല്ല രീതിയിൽ ജീവിതം.
Because if eternal life is no God, can you know God completely in one moment?
Yes, the Lord has said, ഏക സത്യ ദൈവമായ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് അതിന് തീരുവാൻ കഴിയുമോ? നമ്മുടെ ദൈവത്തിന്റെ മുമ്പോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അധികം അധികം അധികമായി നാം ദൈവത്തെ പുതിയ പരിചാരത്തിൽ വളരുക. ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അധികം അധികമായിട്ട് അറിഞ്ഞ് വളരുക. മുപ്പത് വർഷം ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചതിന് ശേഷമാണ് റോമാലയൻ മൂന്നാം അധ്യായത്തിൽ ക്ഷമിക്കണം, ഫിലിപ്പിലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് തന്റെ അനുഭവസാക്ഷി തന്നെ ആഗ്രഹം
പറയുന്നത്.
മുപ്പത് വർഷം ഒരു വിശ്വാസിയായി ജീവിച്ചതിന് ശേഷമാണ് തന്റെ ഹൃദയത്തിലുള്ള അത്യധികമായ ആഗ്രഹം താൻ പറയുന്നത്. ഒന്നാമത് താൻ പറയുന്നത് മൂന്നാം അധ്യായത്തിന് രണ്ടാം വാക്യം,
എവ്രിതിങ് ഈസ് ലോസ്റ്റ് and compared to the value of knowing Christ.
Christo Yeshuvine ariga avane parichanathil valaruka endulla kaariyumayittu taaranamappadumbol patte kaariyangal ellam nashtamaanu.
What is knowing Christ?
Yeshuvine ariga endu parnal endanu? Dharmavagara Yeshuvine ippottalla kaariyamaanu vyaktiyigal endu parayunnathu.
What is
Yeshuvine ariga?
What is Paul saying?
Bhagavad Gita vadanangalude arthamaakkana endanu?
Eternal life. Everything else is just rubbish.
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിന്റെ താല്പര്യമാണ് നിത്യജീവനുമായി തുലനം ചെയ്ത ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ കൂടെ എല്ലാ നഷ്ടം
തന്നെയാണ്.
നിത്യജീവനുള്ള എന്താണ് എന്ന് എന്നതെങ്കിലും ജീവിച്ചിരിക്കുന്ന കാര്യമാണോ
നിത്യജീവനോ?
കാരണം കരകത്തിൽ പോകുന്നവരും എന്നേക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്നേക്ക് ജീവിച്ചിരിക്കുന്നതല്ല നിത്യജീവൻ. നരകത്തിൽ പിശാചിലേക്ക് പോകുന്നവർ കൃത്യമായി ജീവിക്കുന്നവരാണോ? അവർ എന്നും
ജീവിക്കുന്നവരാണ്.
എന്നാൽ അവർക്ക് നിത്യജീവൻ എന്ന് ദൈവത്തിന് പറയുന്ന കാര്യമില്ല. കാരണം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാതെ എന്നും ജീവിക്കുന്ന കാര്യമല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ ജീവനാണ്, നിത്യനായ ദൈവത്തിന്റെ
ജീവനാണ്.
ഈ നിത്യനായിരിക്കുന്ന ദൈവത്തെ അറിയുകയും അവനെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്
നിത്യജീവൻ.
പറയുന്നത് ലോകത്തിലേക്ക് വിലയുള്ള കാര്യമായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക
എന്നുള്ളതാണ്.
ഭാവിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? പത്താം വാക്യത്തിൽ അന്നത് പറയുന്നു, അതിനെ കൂടുതൽ അറിയണം. ഇതാണ് എന്റെ ഭാവി പദ്ധതി. യേശുവിനെ അറിയുന്നതിന്റെ വില എന്ത് മാത്രമുള്ള അറിഞ്ഞവരായിരുന്നു അപ്പോസ്തലരായിരുന്നു. പറഞ്ഞാൽ അതിന്റെ ആരോഗ്യമാണ്. ഞാൻ ദൈവത്തെ എന്റെ പിതാവായിട്ട്
അറിയണം.
എന്റെ ആത്മമണവാളും എന്റെ മുന്നോടിയുമായി ഞാൻ
അറിയണം.
എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആളത്വമായി ഞാൻ
അറിയണം. ഈ പരിചാരമാണ്
ഞാൻ കൂടുതൽ കൂടുതൽ പിടിക്കപ്പെടേണ്ടത്. ഈ കാര്യത്തിലാണ് ഈ കാര്യം കാണുന്നത്. പന്ത്രണ്ടാം
വാക്യം
ഓരോന്നിന്റെ ഏറ്റവും അനുഗ്രഹീതനായിരുന്ന സഹപ്രവർത്തകനായിരുന്നു തിമോത്തിയോ എന്ന്
നമുക്കറിയാം.
പൗലോസിനെ ഏറ്റവും ആത്മീയനായിരുന്ന സഹപ്രവർത്തകനോടെ കൂടുതൽ സഹോദരനാണ് പൗലോ എന്ന് പറയാനുള്ള കാര്യം ഇതാണ്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുക, നിത്യജീവനെ പിടിച്ചു കൊള്ളുക.
Would you ever give an exhortation to somebody, take hold of eternal life?
നിത്യജീവനെ പിടിച്ചു കൊള്ളുക എന്ന രാജ്യത്തിന്റെ പ്രബോധനം നിങ്ങൾ ആർക്കെങ്കിലും നൽകുമോ? ഒരു പക്ഷേ അവിശ്വാസിയായിരിക്കുന്ന കാണുമ്പോൾ നാം അങ്ങനെ പറഞ്ഞു വരും. നിത്യജീവത്തിന് ആവശ്യമാണ് നിത്യജീവനെ
ഏറ്റവും
ആത്മീയനായ ഒരു ദൈവ മനുഷ്യനോട് ഓരോന്ന് പറയാനുള്ളത് നിത്യജീവനെ പിടിച്ചു
കൊള്ളുക.
ഞാൻ പറഞ്ഞ മാത്രമെങ്കിലും ബൈബിളിലുണ്ടോ?
വിവരണത്തിലുണ്ടോ?
ഇതിനു മുമ്പ് നിങ്ങൾ ഈ വചനം എപ്പോഴും വായിച്ചിട്ടുണ്ടോ?
How did you obey that?
ആ വചനത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിധത്തിലാണ്
അനുസരിച്ചിട്ടുള്ളത്?
ദൈവത്തിന്റെ വചനത്തെ അശ്രദ്ധയോടെയാണ് നാം പലപ്പോഴും വായിക്കുന്നത് എന്നതിന്റെ ഒരു നല്ല
സിദ്ധാന്തമാണ്.
ഇതുവരെ ഉണ്ടായിരിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലെ തിമോത്തിയുടെ ഒന്നാമത്തെ ലേഖനം വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇന്ന് ഇരിപ്പുണ്ടോ? അവരുടെ ജീവിതത്തിലെ കുട്ടികളോ ഏറ്റവും പുതിയ വിശ്വാസികളോ ചില
ഉണ്ടായിരിക്കാം.
ഒരു കാര്യം തുറക്കുന്ന ഇവിടെ ഇരിക്കുന്ന 90% പേരിൽ അധികം തിമോത്തിയുടെ ഒന്നാമത്തെ ലേഖനം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ
വായിച്ചിട്ടുള്ളവരാണ്.
അങ്ങനെ പിടിച്ചുകൊള്ളുക ഈ വചനവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനമായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ വചനമാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തെ നിങ്ങൾ എങ്ങനെയാണ് അനുസരിച്ചിട്ടുള്ളത്? നിങ്ങളെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തിലെ പാട്ടുകാരനെ പോലെ നിങ്ങൾ തുടരുന്നുവെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ കാറ് എന്തിനുള്ളതാണെന്ന് അറിയാതെ നിങ്ങൾ ആളുകൾ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള വചനങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് നിന്റെ ജീവനെ പിടിച്ചുകൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ
ചോദിക്കാറുള്ളത്.
മറ്റ് സഭാഭിമാനുള്ള വിശ്വാസികളെക്കാൾ നിങ്ങൾ മോശക്കാരാണെന്ന് ഞാൻ പറയുകയല്ല. ലോകത്തിലുള്ള മറ്റു വിഭാഗങ്ങളെക്കാളും അപേക്ഷിച്ച് വളരെയധികം കൃത്യ ജീവിതത്തെ ഗൗരവമായി എടുത്തിട്ടുള്ളവരാണ് നമ്മുടെ ഇടയിൽ ഉള്ളവരെന്ന് എനിക്കറിയാം. സഭകളിലെ മുതിർന്ന ഒരു പാസ്റ്ററോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക, വിദ്യജീവനെ തിരിച്ചുകൊള്ളുക ഈ തിരുവനന്തപുരത്തിന്റെ അർത്ഥമല്ലാണെന്ന് നിങ്ങൾക്കുള്ള അവസരം കിട്ടിയ തന്നെയുള്ള ഒരു പാസ്റ്ററോട് ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ അഭിപ്രായിക്കില്ല. ഈ വചന എന്തുകൊണ്ടുള്ള ബന്ധമാണല്ലോ നിത്യജീവനെ ഞാൻ എങ്ങനെയാണ് പിടിച്ചുകൊള്ളേണ്ടത്?
90%
പാസ്റ്റർമാരെ പോലും ദൈവവചനം പഠിച്ചിട്ടുള്ളവർ അവർക്ക് പോലും ഒരു വ്യക്തികരമായ മറുപടി നിങ്ങൾക്ക് തരുവാൻ
കഴിയും.
99% വായിക്കുന്ന
അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഈ പാതിജാതക്കാരനെ പോലെ കാറ് ലഭിച്ചെങ്കിലും അതിനുള്ളിൽ രാത്രി ഉറങ്ങുക മാത്രം ചെയ്യുന്നതിനായി നാം
തുടരുന്നത്. 50,000 രൂപ
ബാങ്കിൽ നിങ്ങളുടെ പേര് നിക്ഷേപം ഉണ്ടായിരിക്കെ ഭക്ഷണത്തിന് വകയില്ലാതെ ദരിദ്രരായി കഴിയുവാൻ കഴിയുന്ന നിങ്ങൾക്ക്
എവിടെയാണെന്നറിവുണ്ടാകുമാരെ
ദൈവം നിങ്ങളെ ആത്മീയ വിഷയങ്ങൾ സമ്പന്നരാക്കണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ ആത്മീയ അനുഭവങ്ങളിൽ പാർപ്പരാത്തി ബാലിക്കത്തിൽ നിർത്തണമെന്നുള്ളതാണ് വിശാദിന്റെ
താല്പര്യം.
ദൈവത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായിരിക്കുന്നതാണ് നിത്യ ജീവനം.
Why are so many people today praying for cars and houses and telling God I want a green car or a black car? They don't know what real riches are.
പ്രത്യേകിച്ച് വീടുകളുടെ വരുമ്പോൾ കാറുകളുടെ നിറം നീക്കി ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ആളുകൾ ഇന്ന് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ഏറ്റവും വാഴ്ത്തെന്ന നെറ്റിജീവനാണെന്നുള്ളത്
അറിയാത്തതുകൊണ്ടാണ്.
അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അറിയാമല്ലോ ഏഴും പാമ്പും കേൾക്കുന്ന എന്റെ ദൈവമേ ഇന്നത്തെ ഏണിയും പാമ്പും കളി എനിക്ക് ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന
പോലെയാണ്.
അങ്ങനെയാണ് ആത്മീയങ്ങളായിരിക്കുന്ന അനേകം ചിലപ്പോൾ ഉപയോഗിച്ചുകൂടെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ഇതുപോലുള്ള ഒരു വീട് തരണം, എനിക്ക് ഈ മോഡലിലുള്ള ഒരു കാർ വേണം,
ഇങ്ങനെയുള്ള
നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ, അതെങ്ങനെയാണെന്ന് എന്നോട് പറയണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അനേക ദൈവങ്ങളുടെ പ്രാർത്ഥന ഈ കുഞ്ഞിന്റെ പ്രാർത്ഥന
പോലെയാണ്.
നിങ്ങൾ ഈ ബന്ധം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതെല്ലാം ദൈവം നിങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെ
പ്രശംസിക്കുവാനല്ല
നിങ്ങളുടെ ഉത്സാഹത്തിന് വേണ്ടി മാത്രം നേരിടുന്നവരുമായിരിക്കും ഈ സാക്ഷ്യം നിങ്ങളോട്
പറയാം.
ഞാൻ മനസ്ഥാപനപ്പെട്ട
ദൈവവേദനായിരുന്നു
പോകുക ആ ഒരേ ലക്ഷ്യത്തിലല്ല ഞാൻ എന്റെ ജീവിതം കർത്താവിനായി അതിന്റെ പകരമായിട്ട് പോകുവാൻ
പറയാം
ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം അതാണ്. ദൈവത്തെ ഒന്നാം സ്ഥാനത്തെപ്പോഴും മറ്റേതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയം സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതം വ്യതിചരിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിലുള്ള പണം നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പങ്കാളികളെ നാം അന്വേഷിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് വാടകയ്ക്കാണെങ്കിലും നമുക്ക് ജീവിക്കാനൊരു വീട് നാം അന്വേഷിക്കേണ്ടത്. ഒരു വീട് എന്തെങ്കിലും പണിയുവാനായിട്ട് അല്പം പണം പങ്കാളിക്കേണ്ട കാര്യമൊന്നായിരിക്കും. സത്യമാണ്, ന്യായമായ
ആവശ്യങ്ങളാണ്.
ഞാൻ പറയുന്നത് ഈ ന്യായമായ ആവശ്യങ്ങൾ തന്നെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ അന്വേഷണമായി
തീരരുത്.
ദൈവത്തിന്റെ രാജ്യം, അവന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ നീതിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് എപ്പോഴും
നിൽക്കണം.
ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഈ കാര്യമാണ് നാം
പറഞ്ഞുകൊടുക്കുന്നത്.
മൂന്ന് വർഷം മുമ്പ് ബാംഗ്ലൂരിലെ കോടതിയിൽ എനിക്കെതിരായിട്ട് ചില കേസുകൾ ഫയൽ
ചെയ്തിട്ടുണ്ട്.
അതുവരെ എന്റെ ജീവിതത്തിൽ കോടതി നടപടികളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കോടതി മുറിയിൽ ഞാൻ അതുവരെ കയറിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുത്തൻ
അനുഭവങ്ങളായിരുന്നു.
51 വർഷം ജീവിതത്തിൽ 59 വർഷം നീന്തല അറിയാത്ത ഒരു വ്യക്തിയെ പെട്ടെന്ന് വെള്ളത്തിലിരുന്ന പോലായിരുന്നു ഞാൻ കോടതിയിൽ
നിന്നത്.
എന്താ ദേഹങ്ങൾ അറിയത്തില്ല, വെള്ളത്തിൽ
എഴുതിയപ്പെട്ടിരിക്കുകയാണ്.
എന്നാൽ അങ്ങനെ വെള്ളത്തിൽ സഹായത്തിൽ എഴുതിയപ്പെട്ടാലും നാം ഭൂമി നാട് പോകാൻ ദൈവം അനുവദിക്കുകയില്ല എന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാര്യപ്പെടുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്താണ്
ചെയ്യേണ്ടത്?
കുറെ സമയം നമ്മുടെ ചിന്തകളിലൊക്കെ ഈ കാര്യങ്ങൾ നിരത്തി
നിൽക്കും. ഏതാണ്ട്
2 വർഷം മുൻപായി കോടതിയിൽ കേസുകൾ നിലവിലുള്ളപ്പോൾ
എന്റെ
ആൺമക്കളിൽ ഒരാള് എനിക്കൊരു കത്ത് അയച്ചു. ഞാൻ
ഓർക്കുന്നുണ്ട്
എന്നോട് എന്റെ മകൻ പറഞ്ഞ കാര്യം, കർത്താവിന്റെ വേദന ചെയ്യാനാണ് അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്.
നിന്റെ
ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും ദൈവത്തിന്റെ വിളിയിൽ നിന്ന് നിന്റെ മനസ്സിനെ വെടിടരിപ്പിക്കുവാൻ അനുവദിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ പ്രതിഭാസം കോടതിയിലെ കേസ് പോലും
അതിനിടയാക്കുക.
ദൈവത്തിന്റെ ഭാഗത്തോട് പ്രവർത്തി നീ ഉടനാടെ ചേരുമെന്ന് തന്നെ ഇരിക്കുക. ദൈവം
കോടതിയിലെ
വിളിച്ചിരിക്കുന്ന വിളിയുടെ പ്രാഥമികമായിരിക്കുന്ന ലക്ഷ്യം മറന്ന് ഈ കോടതിയിലെ കേസിന്റെ മനസ്സിലെ എന്റെ ചിന്തകളിലെ വളരെ സമയം എടുത്തു കഴിഞ്ഞാൽ
നഷ്ടമുണ്ടാകും.
അന്നെ മകൻ എന്നോട് പറഞ്ഞത്, 2 വർഷം കഴിഞ്ഞ് കോടതിയിലെ കേസ് അവസാനം എന്റെ മകളിൽ നിന്ന് ലഭിച്ചതാണെങ്കിലും ഞാൻ ആ സുബോധനം അതിലേക്ക് നന്ദി പറഞ്ഞു. ഞാൻ അത് അനുസരിക്കാൻ പോവുകയാണെന്ന്
പറഞ്ഞു.
അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തെ അനുഭവം ഞാൻ പറയാം. എനിക്ക് ചെയ്യുവാനായിട്ട് ദൈവം നിർണയിച്ചിരുന്ന ആഗ്രഹിച്ച ഒരു സന്ദർശനങ്ങളും ഒരു യാത്രയും ഒരു ശുശ്രൂഷയും
ായിട്ട്
ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ തീരുമാനിച്ചില്ല. കോടതി കേസില്ലായിരുന്ന സമയത്ത് ഞാൻ എത്ര നാളൊരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു, അത്രയും നാളുകൾ ഞാൻ അവിടെ താമസിക്കുവാൻ
എനിക്കിടയായി.
ദൈവം കോടതിയിലെ കേസിന്റെ കാര്യം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എന്റെ സാക്ഷ്യം.
We should have many testimonies like this in our life, all of us.
Now, ellavarkkum ennathollam adu pole irikkunna pala aneka sakshigal ullavarayirikkanam.
I could talk for Shmala.
എന്റെ ജീവിതത്തിൽ ദൈവത്തെ ഞാൻ എപ്പോഴും ഒന്നാം
സ്ഥാനത്തിലാണ്.
ദൈവം എന്റെ സകല ആവശ്യങ്ങൾക്കും മതിയായിരുന്നു അവരെല്ലാം നോക്കി
നടന്നു.
2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സ്ഥലത്ത് ചില മീറ്റിംഗുകൾ പോകുവാനായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു.
For the last 25 years, I've been doing all the business to support myself.
And എന്റെ സ്വന്തമായിരിക്കുന്ന കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ഞാൻ ഒരു പ്രത്യേക ബിസിനസ് നിലയിൽ ചില കാര്യങ്ങൾ
ചെയ്യുന്നുണ്ടായിരുന്നു.
വളരെ നിർണായകമായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ബന്ധത്തിൽ വളരെ നിർണായകമായ ഒരു സമയത്തായിരുന്നു എനിക്ക് മീറ്റിംഗുകൾക്ക് പോകേണ്ടത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാന് മടങ്ങി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എനിക്ക് കുറച്ച് പണം
ഉണ്ടാക്കുമ്പോൾ
ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോയത്.
ഇതുപോലുള്ള
സന്ദർഭം എന്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടായാൽ ഞാൻ പണം നഷ്ടമായ എന്റെ ദൈവത്തിൽ എല്ലാ സമയത്തും ദൈവം തന്നെയായിരിക്കും പ്രഥമ സ്ഥാനത്ത്. 1000 തവണ ആവശ്യം വന്നാൽ ഞാൻ പിശാചിന് ഈ കാര്യം തെളിയിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 വർഷം
കഴിഞ്ഞ്
1 വർഷം കഴിഞ്ഞതിന്
ശേഷമാകാം
ഞാനൊരു കോൺഫറൻസിലായിരുന്ന സമയത്ത് രണ്ട് സഹോദരന്മാർ എന്നെ അടുത്ത് വന്നു.
സഹോദര,
നീ ഏതാണ്ട് 1.5 വർഷം മുൻപ് ഞങ്ങളുടെ സ്ഥലത്തെ മീറ്റിംഗ് വേണ്ടി വന്ന കാര്യം ഓർക്കുന്നുണ്ടോ? ഞാൻ വളരെ വ്യക്തമായിട്ട് ആ സന്ദർഭം ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പല കാര്യങ്ങളും മറന്നു പോകാറുണ്ടെങ്കിലും ഈ സ്ഥലത്ത് മീറ്റിംഗിന് പോയ കാര്യം എനിക്ക് മറക്കുന്നത് എളുപ്പമായിരുന്നില്ല. ഞാൻ ഓർക്കാനുണ്ടായ കാരണമൊന്നും ഞാൻ സഹോദരന്മാരോട് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും നിലവിലുള്ളത് പറഞ്ഞ സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ദൈവമില്ലാത്തതായിരുന്നു. സൗരൻ വന്ന് അവരുടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടാതെ കണ്ടുമുട്ടുവാൻ
ഇടയായിരുന്നു.
ഒരാത്മാവിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ നോക്കിയാൽ എന്റെ 80,000 രൂപയുടെ നഷ്ടം 80,000 രണ്ടുകൊണ്ട് ഭാഗ്യം കഴിഞ്ഞാൽ ഒരാത്മാവിന്റെ വില 40,000 രൂപയായിരുന്നു. അതെ, ആ
നഷ്ടം
ഓ ഒരാത്മാവിനെ നിത്യതയിൽ സ്വർഗത്തിൽ എത്തിക്കുക 40,000 രൂപ മുടക്കുന്നത് അധികമാണോ സഹോദരന്മാരെ? നിത്യജീവനിലേക്ക് നടത്തുവാൻ, സ്വർഗത്തിലേക്ക് നടത്തുവാൻ എനിക്കുള്ളതെല്ലാം നഷ്ടമാക്കേണ്ടി വന്നാൽ ഞാൻ അത് തയ്യാറാണെന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ഒന്നാം സ്ഥാനത്ത് വെച്ചതുകൊണ്ട് ഞാൻ ചെറുതായിരുന്നു. ഞാൻ പട്ടണത്തിൽ കഴിഞ്ഞു വന്നോ ഒരിക്കലുമില്ല. വളരെയധികം പണം ഇതുപോലെ വേറെ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായി ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ സമയം കണ്ടാവുന്ന കണ്ടാവേ സാമ്പത്തിക നഷ്ടത്തിന്റെ ജീവിതത്തിൽ പരിപാടി അനുവദിച്ചുകൊണ്ടാണ് ചില കാരണങ്ങൾ എനിക്ക്
മനസ്സിലായി.
കർത്താവ് പറഞ്ഞു, പണത്തെ സ്നേഹിക്കാതിരിക്കുക, നിന്നെ പഠിപ്പിക്കേണ്ട എനിക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ
കാര്യം,
രണ്ടാമത് കർത്താവിനോട് പറഞ്ഞത്, നീ വളരെ ബുദ്ധിശാലിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്,
ഇതിന്റെ
പണമൊന്നും നഷ്ടമാകില്ല എന്നുള്ള നിന്റെ ചിന്തയിൽ നിന്ന് നിന്നെ വിധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്
അനുവദിച്ചത്.
കർത്താവ് എന്നോട് പറഞ്ഞത്, ഒരു ബിസിനസ്സുകാരനായിരിക്കാനല്ല വിജയത്തിനെ ഞാൻ വിളിച്ചത്, അദ്ദേഹം മാസ്റ്ററായിരിക്കാനാണ് ഞാൻ
അനുഭവിച്ചത്.
കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്നെ ദൈവിച്ചതുകൊണ്ട് എന്റെ മകനായി ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും പട്ടണയുടെ കെട്ടി വന്നിട്ടുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പട്ടണയുടെ കെട്ടി വന്നിട്ടുണ്ടോ? കിടന്നു തുടങ്ങുവാൻ ഒരിടമില്ലാതെ നീയോ നിന്റെ കുഞ്ഞുങ്ങളോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ധരിക്കുവാൻ എപ്പോഴെങ്കിലും വസ്ത്രത്തിന്
ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെ
വന്നിട്ടുണ്ടോ?
കർത്താവ് എനിക്ക് പറയാനുള്ള കർത്താവ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇതെല്ലാം നീ എനിക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എനിക്കിതൊക്കെ പോലെ
എന്നെ
സഹോദരന്മാരെ
to live for money in this world.
ഈ ലോകത്തിനായി ലോകത്തിന്റെ ധനത്തിനായിട്ടും ഒരു കാലത്ത് ജീവിച്ചുവാൻ നിങ്ങൾ
പ്രേരിപ്പിക്കുന്നു.
നിങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ ഉപജീവനത്തിനുള്ള മാർഗം നിങ്ങൾ
കണ്ടെത്തണം.
നിങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ സദാസമയം ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കണം.
You know, I see why God did not allow me for 1 year to know these two souls were saved.
ഈ രണ്ടാൾമാർക്ക് ഞാൻ പോയാൽ നിങ്ങളെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ അറിയുവാൻ ഒരു വർഷത്തിലധികം കർത്താവ് കാത്തിരുന്നതിന്റെ കാരണവും എനിക്ക്
മീറ്റിംഗിൽ
ഒരു പക്ഷേ രണ്ടാൾമാർക്ക് രക്ഷിക്കപ്പെട്ടവർ ഞാൻ അറിഞ്ഞിരുന്ന വരികിൽ മടങ്ങി വന്നിട്ട് 80,000 രൂപ നഷ്ടമറിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞേ ദൈവത്തിന് സ്തോത്രം.
But God tested me to see whether I would rejoice even if nobody would say. I just did the will of God, that's all.
ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അതിനാൽ ഒന്നും രക്ഷിക്കപ്പെട്ടില്ല എന്നായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമായിരുന്നോ എന്നുള്ളത് ദൈവം എന്നെ
പരിശോധിക്കുകയായിരുന്നു.
ജീവനെ ഒന്ന് പഠിച്ചുകൊള്ളുക, ദൈവത്തെ നിങ്ങളുടെ പിതാവായി അറിയുക.
Your earthly mother always provides every need of this child.
ശതാവ് കൂടെ കൂടെ ലോകത്തിലെ പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് ഏറ്റവും അധികം നന്മ നല്ല കാര്യങ്ങളെ കൊടുത്തിട്ടവരാണ്.
ഈ ലോകാവശ്യം
ദൈവത്തിന് നിങ്ങളുടെ പിതാവായി നിങ്ങൾ
അറിഞ്ഞിട്ടുണ്ടോ?
ആ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് മറുപടി പറയും. അതെ, ഞങ്ങൾ അങ്ങനെ
അറിയുന്നുണ്ട്.
എന്നാൽ അവരെ നാം നമ്മുടെ പിതാവായിട്ട് അറിയേണ്ട വിധത്തിൽ നാം അറിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ടി വി ഉണ്ടെന്ന്
വിചാരിക്കുക,
നിങ്ങൾക്ക് ടി വി അസുഖം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതിനെ ചികിത്സിക്കുന്നതെന്ന്
വിചാരിക്കുക.
ആ മരുന്ന് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വളരെ മെച്ചമായിട്ട്
തോന്നുന്നു.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഡോക്ടർ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ ടി ബി ഉണ്ടോ? എനിക്കിപ്പോൾ ടി ബി ട്യൂബർക്യുലോസിസ് ക്ഷയരോഗമില്ല എന്ന് നിങ്ങൾ
പറയുന്നു.
ഡോക്ടർ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ക്ഷയരോഗത്തിന്റെ അണുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ആ ടെസ്റ്റിന്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പറയും, സ്നേഹിത നിനക്കിപ്പോൾ ടിവി ക്ഷയരോഗം ഇല്ല എന്നാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും നിന്റെ രക്തപരിശോധന തെളിയിക്കുന്നത് നിന്റെ രക്തത്തിൽ ഇപ്പോഴും ടിവിയുടെ അണുക്കൾ ഉണ്ട് എന്നാണ്. നിനക്ക് കുറച്ചുകൂടെ തിരിച്ച ആവശ്യമുണ്ട്. ആ നിലയിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയുമായിരിക്കാം ദൈവത്തെ പിതാവായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് പറയുവാൻ കഴിയും, അതെ ഞങ്ങൾ
അറിയുന്നുണ്ട്.
ഡോക്ടർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നടത്താൻ
പോകുകയാണ്.
വളരെ നിസ്സാരമായ കാര്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് നിങ്ങള് മനപ്രയാസപ്പെടാറുണ്ട്, ആഗ്രഹത്തിന്റെ ഉണ്ടാകാറുണ്ട്. എന്തായാലും മറുപടി
അപ്പോ
നിങ്ങളുടെ കുഞ്ഞിനെ പെട്ടെന്ന് രോഗിയായി തീരുന്ന സമയത്ത് ഒന്ന് സ്വസ്ഥതയിൽ സമാധാനത്തിലാണ്
പ്രകടിക്കാറുള്ളത്.
രണ്ട് പക്ഷികളും നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ട് കുരുവികൾ തമ്മിൽ സംസാരിച്ച ഒരു ഒരു കുരുവി മറ്റേ കുരുവിയോട് ചോദിക്കുകയാണ്, ഈ കാലഭൂമിയിലുള്ള മനുഷ്യര് സദാ സമയവും ആഗ്രഹിക്കുന്നവരായിട്ട് ഭാരപ്പെട്ട് മുഖം വാടി ഇതിനിങ്ങനെ നടന്നു കഴിയുന്നത് എന്താണ് കേട്ടാ നിങ്ങൾ
ചോദിച്ചു.
നെറ്റിയും കുരിയോ ഒക്കെ ചുഴിഞ്ഞ് വാടി മുഖത്തോടെ നിരാശയുള്ളവരായിട്ട് പല പ്രയാസത്തിൽ
കഴിയുന്നു.
എന്നാൽ ഈ പക്ഷികൾ തമ്മിൽ തന്നെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചുരിഞ്ഞ പുളിയോ പുളിയോ ഇങ്ങനെ മാറിയ മുഖമൊന്നും നമുക്കില്ലല്ലോ.
മറ്റേ കുരുവി ഇളപ്പുരുവിയോട് പറഞ്ഞു, എനിക്ക്
മുഴുവൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്കിലും ഈ ഇളപ്പുരുവി പറഞ്ഞു ഒരു പക്ഷേ നമ്മെ പോലെ ഇതുപോലെ കരുതുന്ന ഒരു സ്വർഗീയതാവ് ഈ പാവം മനുഷ്യർക്ക് ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും നമുക്ക് വേണ്ടത് കൂടും എല്ലാം കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഈ പാവ മനുഷ്യർക്ക് അങ്ങനെ
ഒരാളില്ലായിരിക്കും. ദൈവത്തിലുള്ള പിതാവായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുക മനസ്സുള്ള മതിയായ ഒരു പിതാവ്. ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കുന്നു.
Do you believe that God cared for Jesus?
യേശു ഭൂമിയിൽ സ്പർശിച്ചുമായി ജനിച്ച സമയം മുതൽ തന്റെ പുത്രന് വേണ്ടി പിതാവായ ദൈവം കരുതിയിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവായ യേശുവിനെ കൊല്ലുവാനായി ആലോചിച്ച സമയത്ത് അവർ വന്ന ആ സമയത്ത് ആ പിന്നെ അവരന്വേഷിച്ചിടത്ത് ജനിച്ച ഇടത്ത് ഇല്ലായിരുന്നു എന്നാണ്
കണ്ടത്.
അനേക കുഞ്ഞുങ്ങളെ ആ ദേശത്ത് കൊന്നുകളഞ്ഞു യേശുവിനെ കൊല്ലുവാൻ എന്നതാണ്. എങ്ങനെയാണ് ആ കാര്യം സംഭവിച്ചത്? യേശു എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അതുകൊണ്ടാണ് അവന്റെ ജീവിതം
സംരക്ഷിക്കപ്പെട്ടത്.
ഇതുപോലെ ഭൂമിയിലെ ജീവിതത്തിൽ കരുതിയെ സ്വീകരിക്കാറ് നിങ്ങളെയും അവരുടെ കരുതുന്നുണ്ടോ?
ഒരു
ചെറിയ കഥ ഞാൻ നിങ്ങളോട്
പറയാം.
മൂന്നര വർഷത്തിന് മുമ്പ് എന്റെ അളിയന്മാർ എനിക്കെതിരായിട്ട് കോടതി കേസ്
കൊടുത്തു.
അതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്
പിന്നീടാണ്.
ഞാൻ ഈ കാര്യം അറിയുന്നത് മജിസ്ട്രേറ്റിന്റെ ഒരു
അവരുടെ
കയ്യില് ഒരു സെർച്ച് വാറന്റ് എന്റെ വീട്ടില് വന്നിട്ട് ചില പ്രത്യേക പാഠപുസ്തകങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള ജഡ്ജിയുടെ ഉത്തരവ് അവരുടെ
കയ്യിലുണ്ടായിരുന്നു.
അവരെപ്പോഴാണ് വരുന്നതെന്നോ അവരെന്തിനു വേണ്ടിയാണ് എന്റെ വീട്ടിൽ വരുന്നതെന്നോ ഞാൻ അറിയാതിരിക്കുവാൻ ഈ അടിയന്മാർ ഈ കാര്യം രഹസ്യമായി സൂക്ഷിച്ചു.
October 1998
എന്റെ ഓർമ്മ.
സോ ഐ എനിക്കെതിരെ
ഇങ്ങനെ കോടതിയിൽ ഉണ്ടെന്നോ എന്റെ അളിയന്മാരുടെ കയ്യില് ഇതുപോലെ സെർച്ച് വാറന്റ് ഉണ്ടെന്നോ ഒന്നും അറിയാതെ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ജീവിച്ചു വരുന്ന സമയം
previous night, October 20th, somebody rang my telephone at 8:30 at night.
രാത്രിയിൽ 8:30 മണിയായ സമയത്ത് ആരോ ഒരാൾ ടെലിഫോണിൽ എന്നെ വിളിച്ചു. ഹലോ, ആ വ്യക്തി പറഞ്ഞു, ഹലോ എന്നല്ലോ ഞാൻ ഹലോ എന്ന് തിരിച്ചു പറഞ്ഞു. മറുപടി ഒന്നുമില്ല. മറുപടി ഒന്നും കാണാതെ വന്ന് ഞാൻ ഫോൺ താഴ്ന്നു വെച്ചു. ഞാൻ വീട്ടിലുണ്ടോ എന്ന് ആരോ ഒന്ന് ഉറപ്പ്
വരുത്തുകയായിരുന്നു.
രാവിലെ സെർച്ച് വാറന്റുമായിട്ട് എന്റെ വീട് പരിശോധിക്കാൻ വരാൻ അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. എനിക്കത് അന്നേരം
അറിഞ്ഞുകൂടായിരുന്നു. What those people did not know was that 9:30 I was taking a train that night to go to Tamil Nadu.
സ്നേഹിതന്മാർ അറിയാതിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു.
அன்னே ராத்திரி தலைவர் ராத்திரியில 9 மணிக்கு தமிழ்நாட்டில் சில மீட்டிங்களுக்கு வேண்டிய ஒரு ட்ரெயின்
போகட்டிருக்கு. God let him only plan for the
day. He entered us in the meeting of Tamil Nadu. I didn't plan for the day. 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 I didn't plan for the day.
So, 8:30 they went. I said, hello, put the phone down.
ராத்திரி 8:30 அவங்க வீட்டுல ஹலோ விழுத்து உறப்பு வருத்தி ஞான் போன்
காத்து
9 மணிக்கு போய்
நெக்ஸ்ட் மார்னிங் 9:00 2000 years ago
சம்ரட்சிச்சோ அதுபோல தன்னையும் அவர் கருதும்.
அநேக
சந்தர்ப்பங்கள் யாரும் இவ்விஷயங்கள்
பரீட்சிக்கப்படாத
வருஷங்களோடும் சில காரியங்கள் ஒரு விடுதல் லபிக்காத
சந்தர்ப்பங்களும்
நீ எவரும்
பார்க்கிட்டுள்ளோம்
ഞാൻ നിന്നെ നിരാശനാക്കിയിട്ടുണ്ടോ? നിന്റെ ആവശ്യങ്ങളെ മുന്നിൽ ഞാൻ മുഖം തിരിച്ചിട്ടുണ്ടോ? എനിക്കപ്പോഴെല്ലാം പറയാറുണ്ട്, ഒരിക്കലും നീ എന്നെ
കൈവിട്ടില്ല.
വിശ്വാസത്തെ
കഴിഞ്ഞ
വർഷങ്ങളായി ദൈവം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും കേരളത്തിലുള്ള പല സഭകളിൽ പല വ്യക്തികളും ജീവിതങ്ങളിൽ ദൈവത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അനേക കഥകൾ എനിക്ക് ഇങ്ങനെ വിസ്മരിച്ച്
പറഞ്ഞുകൊണ്ടേയിരിക്കും
ആരോപണങ്ങൾ
തെറ്റായിരിക്കുന്ന
കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നതും മറ്റുള്ളവർ അത്
വിശ്വസിക്കുന്നതും
എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന കൊള്ളഞ്ഞ മറിഞ്ഞ സാധ്യതകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലതിന്റെയും ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലേ. ദൈവം പോലോട്
പറയുന്നുള്ള
ദൈവത്തിൽ ഒരു പ്രാവശ്യം ഞാൻ എന്നെ കൈവിട്ടിട്ടുണ്ടോ? ഞാൻ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എന്നോട്
ചോദിക്കുന്നത്.
എപ്പോഴും നീ പറയാറുള്ളത് ഒരിക്കലും ഇല്ല കർത്താവെ, നീ എന്നെ കൈക്ക് പിടിച്ച്
നടത്തിയത്.
അങ്ങനെയാണെങ്കിൽ എന്റെ മകനെ, ഈ സാഹചര്യത്തിലും ഞാൻ നിന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല, ഞാൻ നിന്നെ
നിരാശപ്പെടുകയാണ്.
എന്റെ ഹൃദയത്തിന് ഈ കാര്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവെ, നിന്നെ എത്ര അനുഗ്രഹീതനായിരിക്കുന്ന ഒരു
മനുഷ്യനാണ്.
എനിക്ക് തന്നെ തലകൂരി ആലോചിച്ച് എന്റെ സംരക്ഷണത്തിനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട കാര്യമില്ല. ദൈവം എന്റെ സംരക്ഷകനാണ്, അവൻ എന്റെ പിതാവാണ്.
നിങ്ങളുടെ
ജീവിതത്തിന്റെ അനുഭവമായത് തീരുവാൻ കഴിയുന്നതിരിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രമാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞ ആ കാര്യം നിങ്ങളും ആത്മാർത്ഥമായ എന്നോട് പറഞ്ഞോൾ.
I have no desire to live on this earth for a single day except to do your will.
Kathavi, inda ishtam cheyvan allengi ee bhoomiyil oru divasam pole jeevikkuvan ee aagraham illa.
All your desires to the will of God finish what you told me to do.
Nee edu divasam cheyvan thandirikkunna pravartikalum ninte ishtam thikachu ee bhoomiyil naalil kalikkanum ennalla adu vera oru aagraham enikkilla Kathavi.
Manasse
ningalum avulla Kathavinod parayvan ningal irukkumullavarane. നിങ്ങളെ
ഏതെങ്കിലും
ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലെത്തുന്നതിന് നാളുകൾക്ക് മുമ്പേ സർവജാലിയായിരിക്കുന്ന നിങ്ങളുടെ പിതാവ് ആ കാര്യത്തെ അറിഞ്ഞ് ആ സന്ദർഭത്തിലെ നിനക്ക് വേണ്ടി കരുതുകയും അവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും
ചെയ്യും.
നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ 35 വർഷം ഒരു സാധാരണ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയില്ലാതെ ജീവിച്ചവരാണ്
ഞാൻ.
സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അമേരിക്കൻ സംഘടനകളുമായിട്ടോ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാധാരണഗതിയില് മറ്റുള്ളവർ ഔദാര്യമായി പണം നൽകുവാൻ ഒരിക്കലും തയ്യാറാകാത്ത പ്രസംഗമാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്.
സോ let me tell you something, I have never been in debt in my whole life or even one day.
എന്നാൽ ഈ കഴിഞ്ഞ 35 വർഷത്തെ അനുഭവം ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമാന ശമ്പളം ഇല്ലാതിരുന്നോ ഒരു പ്രാവശ്യം പോലും. ഒരു കടക്കാരനായിട്ട് കടത്തിലായിരിക്കാൻ ദൈവം ഞാൻ അനുവദിച്ചില്ല.
നിങ്ങളുടെ
ജീവിതത്തിൽ അതേ കാര്യം ചെയ്യുവാൻ കർത്താവ് ശക്തനാണോ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ ദൈവത്തെ ഒരു കാര്യത്തിലും അനുസരിക്കേണ്ട
അനുസരണം
ആർക്കും ഒന്ന് കടം പെട്ട് ഇരിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങൾ
മനസ്സുവെക്കണം.
നിങ്ങളുടെ കരം കൊടുക്കണം, ചുങ്കം കൊടുക്കണം. ഒരു ചുങ്കം ഒന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നീ അത് ചെയ്യുവാൻ
തയ്യാറാകും.
പൂർണ്ണമായ ദൈവത്തെ അനുസരിക്കുവാൻ
മനസ്സുള്ളവരാണ്.
അങ്ങനെ നിങ്ങൾ ചെയ്യുവാനുള്ളവരാണെങ്കിൽ നിങ്ങളെ കരുതുന്ന സ്വർഗ്യപിതാവും തമ്മിലുള്ള ജീവിക്കുന്നത് സാക്ഷിയാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം
രൂപാന്തരപ്പെടും.
ഇതാണ് നിത്യജീവന്റെ അടിസ്ഥാനം, ദൈവത്തെ നിങ്ങളുടെ
പിതാവായിട്ട് അറിയുക.
ആളുകൾ പറയാറുണ്ട് രോഗസമത്തിന്റെ രോഗശാലയെ കുറിച്ച് നമ്മൾ
സ്നേഹിക്കാറില്ല.
എന്നാൽ ഇപ്പൊ ഞാൻ ഈ യോഗശാന്തി ബലം അല്ലെ
യോഗസമയത്തെ
യോഗസമയ ശരീരത്തിന്റെ രോഗസമയത്തെക്കാളും കുറച്ചുകൂടെ മെച്ചമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രോഗം വന്ന് രോഗം സുഖമാകുന്നതിനേക്കാളും മെച്ചമാണല്ലോ രോഗം വരാതെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത്. ഞാൻ ആരോഗ്യത്തെ കുറിച്ച്
പറയാം.
നിങ്ങൾ എന്നോട് പറയാമോ നിങ്ങൾക്ക് എന്താ വേണ്ടത്? രോഗം വന്നിട്ട് സൗഖ്യമാകണോ അതോ രോഗം വരാതെ ആരോഗ്യമുള്ള വ്യക്തികളായിട്ടിരിക്കണോ? എനിക്ക് ആരോഗ്യമാകട്ടെ.
I have always trusted God that he would give me health to serve.
കർത്താവിനെ ഞാൻ സേവിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെ സഹായമാകുവാൻ എല്ലായ്പ്പോഴും ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്ക് കർത്താവ് തരും എന്ന് ഞാൻ അവനെ ആശ്രയിച്ച്
ജീവിക്കുകയാണ്.
ഞാൻ രോഗിയായിരുന്നത് കൊണ്ട് എനിക്ക് പോകുവാൻ കഴിയാത്തിരുന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പോലും കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് ഓർക്കാൻ
കഴിയുന്നുണ്ട്.
ഈ ദാർശ്യത്തെ കുറിച്ച് എനിക്ക് എന്താ തോന്നുന്നത്? യേശുവിനെ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നവനാണ് എന്ന് എന്റെ ജീവിതം സാക്ഷിക്കുന്നില്ലേ? ചെയ്തൊരിക്കൽ പോലും ഒരു തലവേദന പനിയെ വന്നിട്ടില്ല എന്നല്ല ഞാൻ പറയാൻ
ശ്രമിക്കുന്നത്.
ബാംഗ്ലൂരിൽ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പനി ബാധിച്ച ഒരു ബുധനാഴ്ച പനി എന്നെ
ബാധിക്കുകയും
വൈകിട്ട് 6:30 മീറ്റിംഗ്. ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഞാൻ മീറ്റിംഗിന്
പോകും.
ഈ മീറ്റിംഗിൽ ഞാൻ ദൈവത്തിന് സംസാരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ലാത്ത പനി ഇല്ലാത്ത ആളാണ് നിന്ന് ഞാൻ ദൈവത്തിന്
സംസാരിക്കും.
നിങ്ങളുടെ എനിക്ക് അത്ഭുത രോഗങ്ങൾ ലഭിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ നിന്നത്. അങ്ങനെയല്ല, വീട്ടിൽ മടങ്ങി വന്ന് എത്ര മണിയാകുന്ന സമയത്ത് വീട്ടിൽ പനിയായി ഞാൻ കിടക്കുന്നു.
I am not asking God that I should never have a cold, never have a fever. That's not my prayer.
ഒരു ജലദോഷമോ ഒരു പനിയോ ഒരിക്കലും എന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്നല്ല എന്റെ
പ്രാർത്ഥന.
നിന്റെ ഇഷ്ടത്തിൽ, നിന്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ എവിടെ ആയിരിക്കണം, എന്ത് ചെയ്യണം, നീ ആഗ്രഹിക്കുന്നു അതെല്ലാം എനിക്ക് ചെയ്യാൻ
കഴിയും.
ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ മതവുമായിട്ട് ശുശ്രൂഷണത്തിൽ പോകണം എന്നെനിക്ക് ഇല്ലാത്ത സമയമാണെങ്കിൽ നിനക്കിനെ രോഗിയായി വീട്ടിൽ
കിടക്കാനായിരുന്നു.
എന്നെ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ രോഗിയായിരുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. ഞാൻ ഒരിക്കലും രോഗിയാകുകയില്ല എന്ന്
എന്നാൽ
ദൈവം തന്റെ ദൈവമായിരിക്കുന്ന അഭിനം നിറവേറ്റുവാനൊക്കെ വേണം, എനിക്ക് ആവശ്യമുള്ള ആരോഗ്യം നൽകും എന്ന് ഞാൻ ദൈവത്തെ
വിശ്വസിക്കുന്നു.
ഒരു വർഷം മുൻപ് ഞാന് ദൈവത്തോട് ഇച്ചിരി തല്ലണം കാണിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ
നിങ്ങളോടിപ്പോ
പറയാം. അത് ദൈവം അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച പോലെ മറുപടി തരുമെന്നുള്ള എനിക്കിപ്പോ നിശ്ചയമില്ല. എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഈ കടന്ന പ്രാർത്ഥന ഞാൻ നിങ്ങളോട് ആദ്യം ഞാൻ പറയാം, എന്തിനാണ് ഞാൻ ഇത്രയും ഒരു കടന്ന കഴിയ അതിനോട് ഇത്രയും വലിയ കാര്യം ചോദിച്ചതെന്ന് ഞാൻ
പറയാം.
കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ദൈവനായ ഇടങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യം ദൈവരാജ്യങ്ങളുടെ ബന്ധത്തിൽ ഞാൻ
കാണുന്നവരുടെയാണ്.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് അനേക ആളുകൾ നേപ്പാളിന്റെ പ്രദേശങ്ങളില് ബംഗ്ലാദേശ് ബർമ തുടങ്ങിയ നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം അനേകം തുറക്കപ്പെട്ട
വാദികൾ,
അതുപോലെ തന്നെ അനേക ലോകത്തിന്റെ ഞാൻ ചെല്ലുന്ന പല സ്ഥലങ്ങളിലും സഹോദരന്മാർ പറയാറുള്ളത്, സഹോദര ഒരു 6 മാസമെങ്കിലും നിങ്ങളുടെ താമസിക്കണം,
ശുശ്രൂഷിക്കണം.
വേറൊരിടത്ത് മറ്റൊരു പ്രകടനം 6 മാസം ഞാൻ അവിടെ താമസിക്കണമെന്ന് എനിക്ക് ഈ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ
കഴിയും
എന്നോട് ചോദിച്ചു.
എന്റെ
4 ആമത്തെ അമേരിക്കൻ തന്നെയാണല്ലോ, ഞങ്ങൾ വിചാരിക്കുന്ന നീ താമസിയാൽ അവിടെ പോയിട്ട് അവിടെ അങ്ങനെ താമസിക്കുമെന്നാണ്. ഞാനോട് പറയാറുണ്ട്, അമേരിക്കയുടെ മക്കളെക്കാളും വളരെ കൂടുതൽ എണ്ണം മക്കളെ എനിക്ക് ഇന്ത്യയിൽ ഉണ്ടെന്ന്
പറയാറുണ്ട്.
ഞാൻ പല സമയത്തും ആത്മാർത്ഥം വേണ്ട ആഗ്രഹിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ 10 സ്ഥലങ്ങളിൽ എനിക്ക് ആയിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, എന്നാൽ എനിക്ക് വിചാരം കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാന് ഈ വളരെ ധൈര്യം സംഭരിച്ച് ഇങ്ങനെയൊരു പ്രാർത്ഥന കർത്താവിനോട്
പ്രാർത്ഥിച്ചത്.
ഞാൻ പറഞ്ഞ കർത്താവ് നിനക്കറിയാമല്ലോ എനിക്ക്
60 വയസ്സായിരുന്നു.
ഏതൊരു വർഷം നിങ്ങൾ എനിക്ക് 61 വയസ്സാകാൻ പോവുകയാണ്.
And I said, Lord, give me 25 more years of health to travel around this country to preach this wonderful gospel.
കർത്താവേ, ഈ അത്ഭുതകരമായിരിക്കുന്ന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ രാജ്യത്തുടനീളം ആരോഗ്യമുള്ളവനായിട്ട് യാത്ര ചെയ്യുവാൻ കഴിയുവാൻ 25 വർഷങ്ങളിൽ എനിക്ക് ആരുടെയും ഒരു പണവും വേണ്ട.
അമേരിക്കയിലിട്ടോ 85 വയസ്സുള്ള
സമയത്തും കരക്കിട നടക്കാൻ തയ്യാറായിരിക്കും. ദൈവം സ്നേഹമുള്ള ഒരു പിതാവാണെന്നുള്ള ഈ And
that Jesus is supposed to be our friend.
And
that no sin need rule over your life anymore.
നമ്മുടെ ദൈവത്തിൽ ഒരു പാപവും ഇനി മാടേണ്ട ആവശ്യമില്ലെന്നുള്ള സന്തോഷമായ
നമ്മൾ
സ്നേഹിക്കുന്നവരെ കൊണ്ട് കർത്താവായ ശരീരം ഈ
ഭൂമിയാണ്
ഭയപ്പെട്ട ഭീതിയിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നാം വിളിച്ചു
പറയുന്നത്
അനുഗ്രഹീതമായ ഭാര്യമാർക്ക് സ്നേഹ ബന്ധത്തിൽ ഒന്നായിട്ട് ഭവനത്തിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ള സത്യം
നമ്മളെടുക്കും
കുഞ്ഞുങ്ങളെ എല്ലാം ദൈവഭക്തിയിലും ദൈവഭയത്തിലും വളർത്തുവാൻ കഴിയും എന്നുള്ള
സത്യം
നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒറ്റയാളിനെ പോലും ലോകത്തിനായിട്ടോ വിശാലിനായിട്ടോ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നാം ഓർപ്പിക്കണം.
To spread this gospel everywhere.
Yes, from the station. എല്ലായിടത്തും പരക്കണമെന്നുള്ളതായിരിക്കുന്ന അത്യധികമായിരിക്കുന്ന ഹൃദയമായിട്ട് നിങ്ങളെ
ധരിക്കുന്നുണ്ടോ?
ആരോഗ്യമുള്ള 25 വർഷം കൂടെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. വേറെ ഒന്നിനു
പറ്റാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ്.